السلام علیکم ورحمۃ اللہ وبرکاتہ. الحمدللہ رب العالمین نحمده ونستعینه ونؤمن به ونتوکل علیه ونعوذ باللہ من شرور انفسنا ومن سیئات اعمالنا من یهده اللہ فلا مضل له ومن یضلل فلا هادی له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം, ഒരു കുട്ടി ജനിച്ചാൽ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ, ആദാബുകൾ, ഇതിനെ സംബന്ധിച്ചാണ് ഇൻഷാല്ലാ നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് രണ്ട് ക്ലാസ്സുകളിലൂടെ തുടർച്ചയായി ഈ വിഷയം ചർച്ച ചെയ്യാനാണ് ഇൻഷാല്ലാ ഉദ്ദേശിക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ഉണ്ട് എന്ന് മാത്രമല്ല, തെറ്റിദ്ധാരണ നിലനിൽക്കുന്ന പല കാര്യങ്ങളും, നമ്മുടെയൊക്കെ മനസ്സിൽ സംശയങ്ങളുള്ള പലതും, കുട്ടിയുടെ പേരുമായി ബന്ധപ്പെട്ടത്, പേര് മാറ്റണോ മാറ്റണ്ടേ, നല്ല പേരാണെങ്കിൽ അല്ലെങ്കിൽ ചീത്ത പേരാണെങ്കിൽ എന്ത്, എങ്ങനെ, അതേപോലെ തന്നെ അഖീഖ, അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മുടി കളയുന്നത് അത് പെൺകുട്ടികളാണെങ്കിൽ വേണോ വേണ്ടേ, വെള്ളി കൊടുക്കുന്നത്, ഇങ്ങനെ കുറേ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. സന്ദർഭത്തിനും സാഹചര്യത്തിനും സമയത്തിനും അനുസരിച്ച് ഇൻഷാല്ലാ ഓരോന്നും നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പഠന വിഷയം എന്നുള്ള രൂപത്തിൽ തന്നെ ഈ വിഷയത്തെ നമ്മൾ സമീപിക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്ന് നമുക്ക് ആമുഖമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്, ഒന്ന്, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോകുമ്പോൾ അവൻ നിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അവൻ വിട്ടേച്ചു പോകുന്ന കാര്യങ്ങളിൽ ഒരു കൻസാണ് യഥാർത്ഥത്തിൽ ഒരു സ്വാലിഹായ സന്താനം എന്നുള്ളത്. അവന്റെ ഏറ്റവും വലിയ സമ്പത്ത് അതാണ്, ഒരു നല്ല സന്താനം, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല സന്താനത്തെ ലഭിക്കുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആഗ്രഹവും അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് സങ്കല്പങ്ങളുണ്ട് നമ്മുടെ മക്കളെക്കുറിച്ച്. പക്ഷെ ആ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ കേവലം ഭൗതികതയിലേക്ക് ഒതുങ്ങിപ്പോകുന്നുണ്ടോ, ചുരുങ്ങിപ്പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മളെല്ലാവരും പരിശോധിക്കേണ്ട ഒന്നാണ്. അത് മറ്റൊരു തലമാണ് വിഷയത്തിൽ. കാരണം പല മാതാപിതാക്കളും ഭൗതികമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിന് കൊടുക്കുന്ന പ്രാധാന്യം അതിന്റെ പത്തിലൊന്ന് പോലും ദീനിപരമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിന് കൊടുക്കുന്നില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന യാഥാർത്ഥ്യമാണ്. മതവിദ്യാഭ്യാസത്തിൽ നമ്മളിന്ന് വളരെയധികം പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ദുരന്ത ഫലങ്ങൾ, അതിന്റെ റിസൾട്ടുകൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മഹല്ലുകളിൽ നമ്മളത് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നമ്മളത് കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ എത്രത്തോളമാണ് എന്നുള്ളത്. അപ്പൊ അതിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം പലപ്പോഴും ഇതിന് കൊടുക്കാറില്ല എന്നുള്ളത് ഒരു സത്യമാണ്. എന്താണെങ്കിലും അത് വിഷയത്തിന്റെ മറ്റൊരു തലം. പക്ഷെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മളെ സംരക്ഷിക്കുന്ന, നമുക്ക് സംരക്ഷണം നൽകുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും ആഗ്രഹിക്കുന്ന നല്ലൊരു മകനായി അല്ലെങ്കിൽ ഒരു മകളായി നമ്മുടെ മക്കൾ മാറണം എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഹദീസിൽ വന്നത്, ഒരു മനുഷ്യൻ മരണപ്പെടുന്നതോടുകൂടി അവന്റെ പ്രവർത്തനങ്ങളൊക്കെ നിന്ന് നിലച്ചു പോകുന്നു. പിന്നീട് അവൻ അമൽ ചെയ്യാനുള്ള അവന്റെ അമൽ അതോടുകൂടിയിട്ട് അവസാനിക്കാം അവന്റെ കർമ്മങ്ങൾ. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ മരണപ്പെട്ടാലും മൂന്ന് കാര്യങ്ങൾ അതിലൂടെ അവന് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ആ മൂന്ന് കാര്യങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ട്, അത് വിഷയത്തിന്റെ മറ്റൊരു തലമാണ്. അത് ഈ മൂന്ന് കാര്യങ്ങളുടെ ഒരു പ്രത്യേകത, അത് അവന്റെ തന്നെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ്. മറ്റത് വേറെ പറയുന്നുണ്ട്, ഇത് അവന്റെ തന്നെ സമ്പാദ്യത്തിൽപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ്. അതല്ലാത്തത് ചെയ്താൽ മരണപ്പെട്ടവർക്ക് പ്രതിഫലം കിട്ടുമോ? അല്ലേ, അത് വേറൊരു വിഷയമാണ്. എന്നാൽ ഈ മൂന്നെണ്ണം എന്നുള്ളത് നമ്മൾ അത് വിഷയത്തെ തിരിച്ച് തന്നെ മനസ്സിലാക്കണം. ഈ പറയുന്ന മൂന്നെണ്ണം അത് അവന്റെ അമലിൽ നിന്ന് വേറിട്ട ഒന്നല്ല, അത് അവന്റെ ദുനിയാവിൽ അവൻ ചെയ്തു വെച്ച അമല് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന്, സദഖത്തുൻ ജാരിയ, വഖഫാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. വേറെ ഹദീസുകളിൽ അതിന്റെ വിശദീകരണം വന്നിട്ടുണ്ട്. ഒരു മുസാഹ് പോലും, നമ്മൾ കൊടുക്കുന്ന ഒരു മുസാഫ് പോലും, വഖഫ് ചെയ്യുന്ന ഒരു മുസാഫ് പോലും അതിന്റെ പരിധിയിൽ പെടും എന്നുള്ളത് ഇബ്നു മാജ ഉദ്ധരിച്ച ഷെയ്ഖ് അൽബാനി ഹസനാക്കിയ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ സദഖത്തുൻ ജാരിയ, അതിന്റെ പരിധി, അതിലേതെല്ലാം കാര്യങ്ങൾ പെടും, ഏതൊക്കെ അതിൽ ഉൾപ്പെടും എന്നുള്ളത് വേറെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഇസ്ലാം പറഞ്ഞു, ഒന്ന് സദഖത്തുൻ ജാരിയ, നമ്മൾ മരിച്ചാലും നമുക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ മരണശേഷം നമുക്ക് പ്രതിഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള വല്ലാത്തൊരു അനുഗ്രഹമാണത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ഖബറിൽ നിന്ന് കേട്ട അട്ടഹാസം, ഖബറിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ചെയ്ത പരിഹാരത്തെക്കുറിച്ച്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ സദഖത്തുൻ ജാരിയ നമുക്ക് അത്രത്തോളം നമുക്ക് ആശ്വാസം ഉണ്ടാക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. നമുക്കത് നമ്മുടെ ഖബറിൽ അതൊരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന് സദഖത്തുൻ ജാരിയ, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വേറെ പിന്നീട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. രണ്ടാമത്തേത്, നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത ഇൽമ്, നമ്മൾ പഠിച്ചു, നമ്മളത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, അങ്ങനെ അത് പഠിച്ചു, അത് വേറുള്ള ആളുകൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇതിന്റെയൊക്കെ ആ വിശദീകരണങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നമ്മളൊരു നന്മയെക്കുറിച്ച് മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുത്താൽ അതയാൾ ചെയ്യുമ്പോൾ അതിൻ്റെ തക്കതായ അതിൻ്റെതായ പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് പറയുന്ന ഹദീസുകൾ ഇതിന്റെ വിശദീകരണത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ അറിവ് തേടി, ആ അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, അതവർ അമലാക്കുന്നു, അതവർ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, നമ്മൾ മരിച്ചാലും അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. നമ്മളൊക്കെ അമലുകൾ വളരെ കുറവുള്ള ആളുകളാണ്. നമ്മളൊക്കെ അത്രത്തോളം കർമ്മങ്ങളിൽ ന്യൂനതകളും പോരായ്മകളും ഉള്ള ആളുകളാണ് നമ്മൾ. അപ്പം വിശ്വാസ സ്ഥലത്ത് പഠിപ്പിച്ചു തരാണ് ഇതിന്റെ പ്രാധാന്യം. ഒന്ന്, സദഖത്തുൻ ജാരിയ. രണ്ട്, നമ്മൾ ഇൽമ് പഠിച്ചു അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് ഉപകാരപ്രദമായിട്ടുള്ള ഇത് അറിവ്, അതിന് വിശ്വാസ സ്ഥലം പറഞ്ഞു ഹദീസിൽ. മൂന്നാമത്തത്, നമ്മുടെ വിഷയത്തെ ബന്ധപ്പെട്ടത്, ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായിട്ടുള്ള ഒരു മകൻ, സ്വാലിഹായിട്ടുള്ള സന്താനം. ഇതാണ് മൂന്നാമത്തത് പറഞ്ഞത്. ഈ ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഇതാണ് നമ്മുടെ വിഷയത്തെ ബന്ധപ്പെട്ടത്. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഏത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന. അത് നമ്മൾ ഹയാത്തിലാണെങ്കിലും, നമ്മൾ ഹയാത്തിലുണ്ടെങ്കിലും, അതല്ല നമ്മുടെ ഈ ലോകത്തെ ജീവിതത്തിന് ശേഷം നമ്മുടെ ബർസഖിയായ ലോകത്താണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സന്താനം. വലദുൻ സ്വാലിഹുൻ എന്നുള്ളതിന് വിശദീകരണങ്ങളുണ്ട്. മുഅ്മിൻ, മുഅ്മിനായ. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഫറായിളുകളും അള്ളാഹുവിൻ്റെ സുനനുകളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും കബായറുകളിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കുകയും ചെയ്യുന്ന മുഅ്മിനായ ഒരു സന്താനം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അത് വിശദീകരിക്കുക എന്നുള്ളതല്ല നമ്മുടെ ക്ലാസിൻ്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മരണത്തിന് ശേഷം നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന്, നമ്മുടെ വിഷയത്തെ ബന്ധപ്പെട്ടത്, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മുഅ്മിനായ ഒരു സദ്വൃത്തനായ മകൻ, വലത് ഒരു മകൾ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ രൂപത്തിൽ ഈ ഹദീസിൽ പറഞ്ഞ നമ്മളൊക്കെ ഇത് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ നമ്മുടെ മകനായിത്തീരണം, ഇങ്ങനെ നമ്മുടെ മകളായിത്തീരണം, ഇത് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവിടെ ആഗ്രഹം കൊണ്ട് മാത്രം കാര്യമല്ല, ഇവിടെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാത്തിനും ഓരോ സബബുകൾ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ദുനിയാവിൽ ഏതൊരു കാര്യം ഉണ്ടെങ്കിലും അതിനൊരു സബബ് ഉണ്ടാവും. ആ സബബിലൂടെ അതുണ്ടാ സംഭവിക്കുകയുള്ളൂ. അപ്പൊ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന, ഇസ്ലാമിന്റെ യഥാർത്ഥ അഖീദ ഉൾക്കൊണ്ട, തൗഹീദുള്ള, ബിദഅത്തുകൾ ചെയ്യാത്ത, ഹറാമുകൾ ചെയ്യാത്ത, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന, മാതാപിതാക്കളോട് മാന്യമായിട്ട് പെരുമാറുന്ന, എല്ലാവരോടും നല്ല രൂപത്തിൽ ഇടപഴകുന്ന ഒരു മകൻ, ഒരു മകൾ, അങ്ങനെയുള്ള മക്കൾ, അത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മളത് ആഗ്രഹിക്കുന്നു എന്നാൽ അത് നമുക്ക് ലഭിക്കണമെങ്കിൽ മക്കളോടുള്ള ചില ഹുക്കൂക്കുകൾ, ചില ബാധ്യതകൾ നമ്മൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഇതൊരിക്കലും നമുക്ക് വെറുതെ ലഭിക്കുന്ന ഒന്നല്ല, ഒരിക്കലും അങ്ങനെ ലഭിക്കുകയുമില്ല. ഇതിന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ആ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ചില കടമകൾ, അവർക്ക് വേണ്ടി നിർവഹിച്ചു കൊടുക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസിലൂടെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ സഹാബി അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു, റളിയല്ലാഹു അൻഹുമാ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ ആരോഗ്യത്തെ കുറിച്ച് സംസാരിച്ചു. എനിക്ക് നല്ല പവറുണ്ട്, എല്ലാ ദിവസവും നോമ്പ് നോൽക്കാനും രാത്രി നിസ്കരിക്കാനും എന്നൊക്കെ പറഞ്ഞ ആ സംഭവം നമ്മൾ കേട്ടു. ആ സംഭവത്തിൽ അംർ ബിൻ ആസ് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ചില നസീഹത്തുകളുണ്ട്. ആ നസീഹത്തുകൾ, നോമ്പ് നോൽക്കേണ്ടത് എങ്ങനെ, നീ നോമ്പ് നോറ്റോ, എന്നാ നോമ്പ് മുറിക്കുകയും ചെയ്തോ, രാത്രി നമസ്കരിക്കണം, എന്നാൽ ഉറങ്ങുകയും ചെയ്യണം, ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ ഒന്ന് നമ്മുടെ വിഷയത്തെ ബന്ധപ്പെട്ടതാണ്, നമ്മൾ ഈ പറയുന്ന വിഷയത്തെ ബന്ധപ്പെട്ടതാണ്. അതിലൊന്ന് പറഞ്ഞത്, നിനക്ക് നിന്നോട് ചില ഹക്കുകൾ നിർവഹിക്കാനുണ്ട്, നിന്നോട് തന്നെ ചില ബാധ്യതകൾ നമുക്ക് അങ്ങനെയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് നമ്മളോട് ചില ബാധ്യതകളും കടമകളുമുണ്ട്. അതേപോലെ തന്നെ നിന്റെ കുടുംബത്തോട് ചില ഹക്കുകൾ, ചില കടമകളും ബാധ്യതകളും നിനക്കുണ്ട്. നിന്റെ അഹലിനോട് നിനക്ക് ചില കടമകളും ചില ബാധ്യതകളും നിനക്കുണ്ട്. അത് പറയുന്ന ഹദീസില് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ മുസ്ലിമിന്റെ റിവായത്തില് ഇത് അതിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളത് നിനക്ക് നിന്റെ റബ്ബിനോട് ഹക്കുകളുണ്ട്, ആ ഹക്ക് റബ്ബിനുള്ളതാണ്, അത് കൊടുക്കണം, അത് കൊടുക്കുക തന്നെ വേണം, അത് നിർബന്ധമാണ്. അതേപോലെ തന്നെ നിനക്ക് നിന്നോട് ചില ഹക്കുകളുണ്ട്, ബാധ്യതകളുണ്ട്, കടമകളുണ്ട്, അത് നീ നിർവഹിക്കണം. അതേപോലെ വലി അഹ്ലിക അലൈക ഹക്കൻ, നിന്റെ അഹ്ലിനോട് നിന്റെ കുടുംബത്തോട് ബാധ്യതകളുണ്ട്, ഹക്കുകളുണ്ട്, അതും നീ നിർവഹിക്കണം. വലി വലദിക അലൈക ഹക്കൻ, മുസ്ലിമിന്റെ രിവായത്തിൽ കാണാം, അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. വലി വലദിക അലൈക ഹക്കൻ, ആ ഹക്ക് എന്നുള്ളത് കുട്ടികൾക്ക് കെമിസ്ട്രി പഠിപ്പിച്ചു കൊടുക്കൽ മാത്രമല്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് ബയോളജിക്ക് ട്യൂഷൻ കൊടുക്കൽ മാത്രമല്ല, അല്ലെങ്കിൽ മാത്സിലെ ചില സമവാക്യങ്ങളും സൂത്രവാക്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കലോ അതിന് ട്യൂഷൻ കൊടുക്കലോ അല്ല. അതൊക്കെ ഭൗതികമായ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ് അതൊക്കെ തന്നെ. ഇവിടെ അംറുബില്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട്, അബ്ദുല്ലാഹിൻ അംറുബില്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലി വലദിക അലൈക ഹഖൻ, നിന്റെ സന്താനത്തോട് നിന്റെ മക്കളോടും നിന്റെ കുട്ടികളോടും നിനക്ക് ചില ഹക്കുകളുണ്ട്, അപ്പൊ ഓരോരുത്തർക്കും കൊടുക്കേണ്ട ഹക്കുകൾ കൊടുക്കണം, അത് നിർവഹിക്കണം. ചിലരുടെ ഹക്കുകൾ കൊടുക്കുകയും മറ്റു ചിലരുടെ ഹക്കുകൾ കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിന്റെ രീതിയല്ല, അത് ഇസ്ലാം പഠിപ്പിച്ച രീതി ശാസ്ത്രമല്ല. അങ്ങനെയുള്ള ഒരു സന്യാസവും ജീവിതവും ഇസ്ലാം പഠിപ്പിച്ചിട്ടുമില്ല, അത് മറ്റൊരു തലം. ഇവിടെ നമ്മുടെ വിഷയത്തിൽ ബന്ധപ്പെടുന്നത് അതിൽ പ്രത്യേക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു, നിന്റെ മക്കളോട് നിന്റെ വലതിനോട് നിന്റെ സന്താനങ്ങളോട് നിനക്ക് ചില ഹക്കുകളുണ്ട്, ആ ഹക്കുകൾ നീ നിർവഹിക്കണം. ഇത് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്, നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ്. ഈ ഹക്കുകൾ എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ ഈ വിഷയം നോട്ടീസിലെ പേര് വന്നപ്പോൾ തന്നെ ആളുകളൊക്കെ വിചാരിച്ചിട്ടുള്ളത് കുട്ടിയുടെ ചെവിയിൽ ബാങ്കു ഇക്കാമത്തും കൊടുക്കുന്നത്, അതേപോലെ തന്നെ പേരിടുന്നത്, മുടി കളയുന്നത്, യഥാർത്ഥത്തിൽ അത് വിഷയത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയം പണ്ഡിതന്മാർ കൈകാര്യം ചെയ്തിട്ടുള്ളത് കുട്ടികളോടുള്ള ഹക്കിനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു രണ്ട് ഇനണ്ടത് സന്താനങ്ങളോടുള്ള ഹക്കുകള്, സന്താനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ, കടമകൾ രണ്ടിനുണ്ട്. അത് ജനിക്കുന്നതിന്റെ മുമ്പുള്ളതുണ്ട്. ഒരു കുട്ടി ജനിക്കുന്നതിന്റെ മുമ്പ് ഹുഖൂഖുൽ ഔലാദി അലൽ ആബായി ഖബ്ലൽ വിലാദ അല്ലെങ്കിൽ ഖബ്ല മൗജൂദി, അതേപോലെ തന്നെ ബഅദൽ വിലാദതി ഖബ്ല ബഅദ. കുട്ടി ജനിക്കുന്നതിന്റെ മുമ്പ് ഒരുപാട് ഹക്കുകൾ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാനുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? കുട്ടി ജനിക്കുന്നതിന്റെ മുമ്പ്, അതേപോലെ തന്നെ ജനിച്ചതിന് ശേഷം അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകളുണ്ട്, ബാധ്യതകളുണ്ട്. അപ്പോൾ ജനിക്കുന്നതിന്റെ മുമ്പ് നിർവഹിക്കേണ്ട ബാധ്യതകളും കടമകളുണ്ട്, കുട്ടി ജനിച്ചതിന് ശേഷം അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുമ്പ് നമ്മൾ നേരത്തെ അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ അസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം പറഞ്ഞു. രണ്ടാമത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൂറത്തു തഹ്രീമിലായത് അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹാ നാസു വൽ ഹിജാറ എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത്. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഒന്ന്, നമുക്ക് വേണ്ടത് സ്വാലിഹായ സന്താനമാണ് എല്ലാ രൂപത്തിലും. രണ്ട്, അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് നിർവഹിച്ചു കൊടുക്കേണ്ടതായ ബാധ്യതകളുണ്ട്. അതൊന്ന് അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ അസ് റളിയല്ലാഹു അൻഹു നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശം മനസ്സിലായി. രണ്ടാമത്, ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ അത് നേർക്കുനേരെ അർത്ഥം പറഞ്ഞ് മനസ്സിലായി പോയാൽ ചിലപ്പോ അതിന്റെ ആശയം നമുക്ക് മനസ്സിലാകണമെന്നില്ല. ആയത്തിൽ എന്താണ്? വിശുദ്ധ ഖുർആനിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഗൗരവത്തെ കുറിച്ച് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്നുള്ള റിവായത്തിൽ കാണാം അദ്ദേഹം പറയുന്നു, ഈ വിളിയാണോ ഖുർആനിലുള്ളത്? നിങ്ങൾ നിങ്ങളുടെ കാത് കൊടുക്കണം, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം പിന്നീട് പറയാൻ പോകുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് സ്വർഗത്തേക്ക് പോകാൻ പറ്റുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് അല്ലദീന ആമനോ, യാ അയ്യുഹല്ലദീന ആമനോ എന്ന് വിളിച്ചുകൊണ്ടാണോ ഖുർആൻ ഒരു കാര്യം പറയാൻ തുടങ്ങുന്നത് എങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം എന്നുള്ളതാണ്. ഫസ്തമിഉ, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ടും പല തഫ്സീറുകളിലും നമ്മളത് വായിക്കുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം വിശ്വാസികളോടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യം പറയാൻ പോകുന്നത്. ആ പറയുന്നത് നമുക്ക് ഖൈറായിരിക്കും. ചിലപ്പോൾ അത് സ്വർഗത്തേക്ക് പോകുന്ന കാര്യമായിരിക്കും, അതല്ലെങ്കിൽ നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും അത് നമുക്ക് ഖൈറാണ്. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. ഖുർആനിൽ ഇതിൽ പറയുന്നത് യായുഹല്ലദീനാമനു ഖൂ അംഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ രക്ഷപ്പെടുത്തണം. വാഹിലീക്കും, നിങ്ങളുടെ അഹിലിനെയും. വാഹിലീക്കും, വാഹിലീക്കും നിങ്ങളുടെ അഹിലി. അഹിലി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മക്കളാണ്. നമ്മൾ കുടുംബം എന്ന് പറയുമ്പോൾ അഹിലി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഭാര്യ, മക്കളെ, പിന്നെ അതിൽ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അങ്ങനെ. ആ അഹിലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മക്കളാണ്. അപ്പോ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആവശ്യപ്പെടുന്നത് ഒന്ന്, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതാണ് ഏത്, സ്വന്തത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ അതുകൊണ്ട് നമ്മുടെ ബാധ്യത തീരുന്നില്ല. അതിലേക്കാണ് ഞാനിത് കൊണ്ടുവരുന്നത്. വേറൊരു ബാധ്യത കൂടി ഉണ്ട്, ആ ബാധ്യതയെ നിർവഹിക്കണം എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഏത്, ഖൂ അംഫുസകും വഅഹ്ലീകും. അത് നമ്മളോടുള്ള കൽപ്പനയാണ്. ഖൂ അംഫുസകും, ആദ്യം ചെയ്യേണ്ടത് സ്വന്തത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക, അതാണല്ലോ ആദ്യം വേണ്ടത്. എന്നാൽ അത് ചെയ്തത് കൊണ്ട് മാത്രം നമ്മുടെ ബാധ്യത തീരുന്നില്ല. പിന്നെ വഅഹ്ലീകും നാറ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ അഹ്ലി, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ ആ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. കാരണം ആ നരകത്തിലെ അതിശക്തരായിട്ടുള്ള പരുഷ സ്വഭാവമുള്ള മലക്കുകളാണ്. അവിടെ കത്തിക്കപ്പെടുന്നത് കല്ലുകളാണ്, മനുഷ്യരാണ് കത്തിക്കപ്പെടുന്നത്. ആ കഠിനമായ നരകൾ. അപ്പോൾ എന്തൊരു സാധനം കത്തണമെങ്കിലും അതിന് ഇന്ധനം വേണം. നരകത്തിൻ്റെ ഇന്ധനം മനുഷ്യരാണ്, കല്ലുകളാണ്. കല്ലുകൾ ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി സ്ട്രോങ് കൂടും, അതികഠിനമായ ശിക്ഷ. അങ്ങനെയുള്ള നരകമാണ് കാത്തിരിക്കുന്നത്. ആ നരകത്തിൽ നിന്ന് ആദ്യം നിങ്ങൾ സ്വന്തത്തെ രക്ഷിക്കണം. പോരാ, നിങ്ങളുടെ അടുത്ത ഹക്ക് നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ മക്കളെ, സന്താനങ്ങളെ, മാതാപിതാക്കളെ. ഇതിന്റെ തഫ്സീർ നിങ്ങൾക്ക് സമയം ഉണ്ടാകുമ്പോൾ നിങ്ങളൊന്ന് പരിശോധിച്ചോ. എല്ലാ തഫ്സീറുകളും അതിലെല്ലാം കൂടി വായിക്കുക എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പ്രാവീകമല്ല. ഇവിടെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? നിങ്ങളുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തണം എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അള്ളാഹുവിന്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ നമുക്ക് നിർവഹിക്കാനുള്ള ബാധ്യതയാണ്, നമുക്ക് നിർവഹിക്കാനുള്ള കടമയാണ്. അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതാണ് നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ളത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ, ഇതിന്റെ എല്ലാ തഫ്സീറുകളും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ പരിശോധിച്ചു. അതിലൊന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ തഫ്സീർ സഅദിയിൽ ഒക്കെ ഇതിന്റെ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ കുടുംബത്തെ രക്ഷിക്കേണ്ടത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അവരോട് കൽപ്പിച്ചുകൊണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ അവരോട് കൽപ്പിച്ചുകൊണ്ടായിരിക്കണം. അതായത് അള്ളാഹുവിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത്. ഇതിൻ്റെ എല്ലാ തഫ്സീറുകളിലും ഇതേ രൂപത്തിലുള്ള വിശദീകരണങ്ങളാണ് വന്നിട്ടുള്ളത്. അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, റസൂലുള്ളാഹിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, ദീനിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, പരലോകത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, അതേപോലെ തന്നെ ഹറാമുകളെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച്, വിദേത്തുകളെക്കുറിച്ച്, ഇങ്ങനെ പർലോകത്തെക്കുറിച്ച് ബോധമുണ്ടാക്കുക. അങ്ങനെ അവർക്ക് ശിക്ഷണം കൊടുത്തുകൊണ്ടാണ്, തർബിയത്ത് കൊടുത്തുകൊണ്ടാണ്, ആ രൂപത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവന്നാണ് അവരെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തേണ്ടത്. അപ്പൊ തഫ്സീറുകൾ വായിക്കുക എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പ്രായോഗികമല്ലാത്തത് കൊണ്ടാണ് ഇത് വായിക്കാത്തത്. ഇതാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അതിന്റെ രത്ന ചുരുക്കാണ് ഞാൻ പറഞ്ഞത്. മൊത്തത്തിൽ തഫ്സീറുകളിൽ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ, ദീന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്, ആ രൂപത്തിലുള്ള തർബിയത്ത് ശിക്ഷണം കൊടുത്തുകൊണ്ടാണ് അവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത്. ആ ബാധ്യത നമ്മൾ നിർവഹിക്കുന്നുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞ ഹദീസ്, രണ്ട് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്ത്, ഇത് ഗൗരവമുള്ള ഒരു താക്കീതാണ്. യായുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ ആ നരകത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ പ്രയോഗത്തിൽ വരണം. അതല്ലാതെ നമ്മൾ അവർക്ക് അധ്വാനിച്ച് അവർക്ക് വേണ്ട ചെലവിന് കൊടുക്കുക എന്നുള്ളതൊക്കെ, അതൊക്കെ നമ്മുടെ ബാധ്യതകൾ പെട്ടതാണ്. പക്ഷെ അതോടൊപ്പം ഒരു മനുഷ്യന്റെ അത്യന്തികമായ ലക്ഷ്യം അത് പരലോകത്തെ വിജയമാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആ ബാധ്യത നമ്മൾ എത്രത്തോളം നിർവഹിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ആ ബാധ്യത നമ്മൾ എത്രത്തോളം നിർവഹിക്കുന്നു, അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്റെ മകനെ, അല്ലെങ്കിൽ എന്റെ മകളെ, അല്ലെങ്കിൽ എന്റെ ഭാര്യയെ, അല്ലെങ്കിൽ എന്റെ പിതാവിന്, എന്റെ മാതാവിന്, ആ രൂപത്തിലുള്ള തർബിയത്ത്, ഒരു തസ്കിയത്ത് അത് നിങ്ങൾ കൊടുക്കണം. അങ്ങനെ അവരെ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതാണ് ഖുർആൻ കൽപ്പിക്കുന്നത്. ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് പറയുന്നത് ഈ ആയത്ത്. മൂന്നാമത്തത്, ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ബുഖാരിയും മുസ്ലിമും കൂടി റിപ്പോർട്ട് ചെയ്തത്. ആ ഹദീസിൽ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരാൾക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ നിന്ന് ഒരാൾക്കും ഒളിച്ചോടുക സാധ്യമല്ല. അത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ്. ഇല്ലെങ്കിൽ മാതാപിതാക്കൾക്കെതിരെ മക്കൾ തിരിയും, ഈ ലോകത്തും തിരിയും, പരലോകത്തും തിരിയും. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ അവലംബിക്കുന്നത് ഇതിൽ അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ മൗദൂദ് എന്നുള്ള ആ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഈ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അത് നമ്മുടെ വിഷയങ്ങളിൽ വരുന്നുണ്ട്. ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടുക, ഒഴിഞ്ഞു മാറുക എന്നുള്ളത് ഒരാൾക്കും സാധ്യമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പറഞ്ഞു, കുല്ലുക്കും കുല്ലുക്കും റായിൻ, നിങ്ങൾ ഓരോരുത്തരും റായികളാണ്. കുല്ലുക്കും റായിൻ, ഇതൊരു ഉത്തരവാദിത്തം, വല്ലാത്ത ഒരു ഉത്തരവാദിത്തം. നമുക്ക് നമ്മുടെ മേൽ നമ്മുടെ ദീൻ ഇസ്ലാം അള്ളാഹു റസൂല് ഏൽപ്പിച്ചു തന്ന ഉത്തരവാദിത്തം. ഈ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് ഈ ഹദീസിലുള്ളത്. കുല്ലുക്കും അലാ എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ അറിയുവിൻ, നിങ്ങൾ മനസ്സിലാക്കുവിൻ, നിങ്ങൾ കേൾക്കുവിൻ, അലാ നിങ്ങൾ അറിയുവിൻ. കുല്ലുക്കും റായിൻ, നിങ്ങളെല്ലാവരും റായികളാണ്, എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ അത് ഏതൊരു മേഖലയിലാണെങ്കിലും ഏതൊരു ഫീൽഡിലാണെങ്കിലും, കുല്ലുക്കും റായി, എല്ലാവരും റായികളാണ്. റായി എന്നുള്ളതിൻ്റെ അർത്ഥം ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അൽ മുഹ്തമീൻ, അതേപോലെ തന്നെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തവൻ, ചുമതലയുള്ളവൻ, കൈകാര്യം ചെയ്യുന്നവൻ, എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. കുല്ലുക്കും റായി, ഇത് പറഞ്ഞാൽ മതി, ഇതോടുകൂടി അത് പൂർണ്ണമായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർത്തിയില്ല. എന്നിട്ട് ആ ഹദീസിലുള്ളത് നിങ്ങളെല്ലാവരും റായികളാണ്, വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, റായികളാണ് എന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ ആ റഅയ്യത്തിനെ സംബന്ധിച്ച്, ഏറ്റെടുത്ത ആ കടമകളെ സംബന്ധിച്ച്, ഉത്തരവാദിത്തത്തെ കുറിച്ച്, ആ ജോലിയെ സംബന്ധിച്ച് മസ്ഊലുൻ, നിങ്ങൾ ചോദിക്കപ്പെടും, ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ഒരാളും അതിൽ നിന്ന് ഒഴിവല്ല, ഒരാളും അതിൽ നിന്ന് ഒഴിവല്ല. എന്നിട്ട് അതിൽ മൂന്നെണ്ണം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇതോടുകൂടി അത് പൂർണ്ണമായി, എല്ലാവർക്കും മനസ്സിലായി എന്ത്, എല്ലാവരും റായികളാണ്. അത് ഏത് രംഗത്താണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും അവിടെ ഒരു അമാനത്ത് നിറവേറ്റപ്പെടേണ്ടതുണ്ട്. ഏത് മേഖലയിലാണെങ്കിലും
ഇത് ഭൗതികമായ മേഖലകളിലാകട്ടെ, അതല്ലാത്ത ദീനിപരമായ കാര്യങ്ങളിലാകട്ടെ, അള്ളാഹുവിനോടുള്ളതാകട്ടെ, റസൂലിനോടുള്ളതാകട്ടെ, മറ്റുള്ളവരോടുള്ളതാകട്ടെ, ഏതുമാകട്ടെ, അതിൽ നമുക്ക് നിർവഹിക്കേണ്ടതായ അമാനത്തുണ്ട്. അത് നിറവേറ്റപ്പെടണം. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കപ്പെടണം. അപ്പോൾ അത് ഈ ഇതോടുകൂടിയിട്ട് അത് പൂർണ്ണമായി. എല്ലാവരും റായികളാണ്, എല്ലാവരും അതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടും. ഇതൊക്കെ നമ്മുടെ മനസ്സുകളിലേക്ക്, ഇന്നത്തെ ആധുനിക സമൂഹത്തിൻ്റെ മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നുവെങ്കിൽ ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല, അനീതികൾ ഉണ്ടാകുമായിരുന്നില്ല, സാമ്പത്തികമായ അഴിമതികൾ ഉണ്ടാകുമായിരുന്നില്ല, കൊലപാതകങ്ങൾ, പ്രശ്നങ്ങൾ, ഇതുകൊണ്ടൊക്കെ ദുരന്തങ്ങൾ, അത് മറ്റൊരു സംഗതി. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞത് ഒന്ന്, ഒരു അമീർ, ആ അമീർ അവൻ്റെ പ്രജകളെ സംബന്ധിച്ച് ചോദിക്കപ്പെടും. ഒന്ന് എടുത്തു പറഞ്ഞത്, ആദ്യം മൊത്തത്തിൽ പറഞ്ഞു, അതിലൊന്ന് എടുത്തു പറഞ്ഞത് അമീറിനെ സംബന്ധിച്ച്. രണ്ടാമത്, വറജുലു റായിൻ അലാഹിലി ബൈത്തിഹി, ഇനി പറയുന്ന രണ്ടെണ്ണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞ രണ്ടെണ്ണം നമ്മുടെ വിഷയത്തിൽ ബന്ധപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ, ഒരു റജുലു, ഒരു പുരുഷൻ, ആ റജുലിനെ സംബന്ധിച്ചിടത്തോളം റായിൻ അലാഹിലി ബൈത്തിഹി, അവൻ്റെ വീട്ടിൻ്റെ, അവൻ്റെ കുടുംബത്തിൽ അവനാണ് റാഹി. ആ വീട്ടിൻ്റെ ഉത്തരവാദിത്വം, ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ആ റജുലിലാണ്. റജുലാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, നടപ്പിലാക്കേണ്ടത്, അതിൻ്റെ മസ്ഊലിയത്ത്. അപ്പം അതൊരിക്കലും ഭൗതികമായ തലങ്ങൾ മാത്രം മനസ്സിലാക്കിയിട്ട് കാണരുത് ഈ വിഷയത്തെ. ആ ഒരു കുടുംബത്തെ, കുടുംബം എന്നുള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞു അവൻ്റെ ഔലാദ്, അവൻ്റെ ഭാര്യ, മക്കള്, മാതാപിതാക്കളുണ്ടെങ്കിൽ, മറ്റുള്ളവരുണ്ടെങ്കിൽ, അങ്ങനെ. അപ്പോൾ ഇതെന്താകരുത്, ആ റജുല് ആ കുടുംബത്തിൻ്റെ റായിയാണ്. അപ്പോൾ നമുക്ക് ഉത്തരവാദിത്വം അള്ളാഹു ഏൽപ്പിച്ചു തരികയാണ്. എന്ത്? ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം. എന്തുത്തരവാദിത്വം? അതാണ് ഖൂ അംഫുസകും വാഹിലേക്കും നാറ. അയ്യുഹല്ലദീനാമനു ഖൂ അംഫുസകും വാഹിലേക്കും. അതേ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റജുലാകുന്നു ആ കുടുംബത്തിന്റെ റായി. അതുകൊണ്ട് തന്നെ എന്നിട്ട് അതിന്റെ ബാക്കി ഭാഗത്ത് കാണാ, വഹുവ മസ്ഊലുൻ, വഹുവ മസ്ഊലുൻ അൻഹു, അവൻ അവരെ കുറിച്ച് ചോദിക്കപ്പെടും, അവരെ കുറിച്ച് ചോദിക്കപ്പെടും. അത് ദീനിന്റെ കാര്യങ്ങളാണെങ്കിലും ദുനിയാവിന്റെ കാര്യങ്ങളാണെങ്കിലും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ പറഞ്ഞു തന്നെ, ഹു അംഫുസകും വാഹിലേക്കും, ആ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത് അവർക്ക് അതിന് വേണ്ട തർബിയത്തും തസ്കിയത്തും തസ്ഫിയത്തും അത് കൊടുക്കുക എന്നുള്ളത് ആ റജുലിന്റെ ബാധ്യതയാണ്. കാരണം അവനാണ് അതിൻ്റെ, ആ കുടുംബത്തിന്റെ, ആ വീട്ടിന്റെ റായി, അത് ആ റജുലാണ്. അതുകൊണ്ട് അവനോട് അതിനെ സംബന്ധിച്ച് ചോദ്യം. അപ്പൊ നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം അത് വലുതാണ്, ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. എന്നിട്ട് അത് രണ്ടാമത്തത് എടുത്തു പറഞ്ഞത്. മൂന്നാമത്തതോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ മർഅത്തു റാഇയതുൻ അലാ ബൈതി വഅലിഹാ വവലദി. രണ്ട് കാര്യങ്ങൾ അതിൽ പറഞ്ഞു, മൊത്തത്തിൽ മൂന്നെണ്ണം എടുത്തു പറഞ്ഞു. പക്ഷെ ഭാര്യനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, വൽ മർഅത്തു, മർഅത്ത് ആ വീട്ടിലെ സ്ത്രീ, ഭാര്യ, റാഇയതുൻ അലാ ബൈതി വഅലിഹാ വവലദിഹാ, അവളും റാഇയതാണ്, ആ കുടുംബത്തിന്റെ റായിയാരാണ്, ഈ റജുലാണ്, പുരുഷനാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ ആ വീട്ടിലുള്ള മർഅത്ത് റായിയാണ്, റായിയത്താണ്, ആരുടെ? അവളുടെ ബഹലിന്റെ. ബഹൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സൗജി, അല ബൈത്തി ബഅലിഹ, അവളുടെ ആ പിന്നെ ഭർത്താവിന്റെ ബഹല്, ഭർത്താവ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, ഭർത്താവിന്റെ. അതേപോലെ തന്നെ വവാലദി എന്നോ, അവളെ പ്രത്യേകം എടുത്ത് പറഞ്ഞത് മക്കളുടെ, മക്കളുടെയും ഭർത്താവിന്റെയും റായത്ത് ഉത്തരവാദിത്വം ആർക്കുണ്ട്? അത് ആശ്രയിക്കുന്നുണ്ട്. ആ റജുലിനെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിന്റെ മൊത്തം ഉത്തരവാദിത്വം, അത് അവനിലുള്ള അമാനത്താണ്. സ്ത്രീയുടെ കാര്യം പറഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് പറഞ്ഞു, ഒന്ന് ഭർത്താവ്, രണ്ട് നമ്മുടെ വിഷയത്തിൽ ബന്ധപ്പെട്ടത് വവാലദി, അവന്റെ സന്താനങ്ങളുടെ, അവരുടെ മക്കളുടെ റായത്ത് ആരാണ്? സ്ത്രീയാണ്. അപ്പൊ ഇതിൽ പുരുഷന് ഏതുപോലെ ഉത്തരവാദിത്വമുണ്ടോ അതേപോലെ ഉത്തരവാദിത്വം സ്ത്രീക്കുണ്ട്, ഭാര്യക്കും ഭർത്താവിനും, അതിലുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ഈ ഹദീസിൽ നിന്ന് നമുക്ക് ഒരു വലിയ കടമ ഉത്തരവാദിത്വം. ഏത്? നമ്മുടെ മക്കളുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം എന്താ? അവർക്ക് വേണ്ട ഹക്കുകൾ നിർവഹിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആ ഹക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരുപാട് ഹക്കുകളുണ്ട്, ബാധ്യതകളുണ്ട്, കടമകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഹദീസുകൾ ആയത്തുകളൊക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് വേണ്ടത് സുഹൃതം ചെയ്യുന്ന പരലോകത്തും ദീനിലും ആഖിറത്തിലും ഈ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന ഒരു മകനെ, ഒരു മകളെ, അങ്ങനെയുള്ള മക്കളെ, അങ്ങനെയുള്ള ഒരു സമൂഹത്തെ, തലമുറയാണ് നമുക്ക് വേണ്ടത്. അതിന് ഇസ്ലാം പറഞ്ഞു അവർക്ക് ചില കടമകൾ അങ്ങോട്ടുണ്ട്. മക്കൾക്ക് മാതാപിതാക്കളോട് കടമകളുണ്ട്, അതേപോലെ തന്നെ മാതാപിതാക്കൾക്ക് അവരോട് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട, മാതാപിതാക്കൾ അവർക്ക് അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളും കടമകളുണ്ട്. അത് അംറുല്ലാഹി റളിയല്ലാഹു അൻഹുവിനോട്, അബ്ദുല്ലാഹി അംറുല്ലാഹി റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു. അത് വിശുദ്ധ ഖുർആനിലെ ആയത്തിലും പഠിപ്പിച്ചു, കൂവംഫുസക്കും വാഹലിക്കും നാർ. അതേപോലെ തന്നെ ഈ ഹദീസിലും, ഈ ഹദീസ് ബുഖാരി മുസ്ലിമും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്. അതിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞു ഒരു റജുലിന് ആ ബാധ്യതകൾ അവൻ നിർവഹിച്ചേ മതിയാവും. അതേപോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ഉത്തരവാദിത്തം അവൾ നിർവഹിച്ചേ മതിയാവും. ആ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞു, നമുക്ക് നമ്മുടെ മക്കളോട് നിർവഹിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, ബാധ്യതകൾ അത് രണ്ട് രൂപത്തിലുണ്ട്. അത് രണ്ട് രൂപത്തിൽ. അതൊന്ന്, ആ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഒന്നാമത്തേത് ഖബ്ലൽ മീലാദി, ആ കുട്ടി ജനിക്കുന്നതിന്റെ മുമ്പ് ചെയ്തു കൊടുക്കേണ്ട കടമകൾ. രണ്ടാമത്തേത് ബഅദൽ മീലാദി, ആ കുട്ടി ജനിച്ചതിന് ശേഷം നമ്മൾ നിർവഹിക്കേണ്ട ബാധ്യതകളും കടമകളും. ഇതിൽ ആദ്യം നമുക്ക് പരിശോധിക്കാനുള്ളത് ഒന്നാമത്തേത് കുട്ടി ജനിക്കുന്നതിന്റെ മുമ്പ്, ഹുഖൂഖുൽ ഔലാദി അല ആബായിഹിം ഖബ്ലൽ മീലാദി. ഒരു കുട്ടി ജനിക്കുന്നതിന്റെ മുമ്പ് അവന്റെ മാതാപിതാക്കൾക്ക് അവന് ചെയ്തു കൊടുക്കേണ്ട ഹക്കുകൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും കടമകൾ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടോ? ജനിക്കുന്നതിന്റെ മുമ്പ് എത്ര പേരതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും? എത്ര പേരതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും? ആ ഹക്കുകൾ എത്ര പേർക്ക് അറിയാൻ പറ്റും? അതിലൊന്ന് ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ എണ്ണി പഠിപ്പിച്ചു. അതെല്ലാം പാടെ വിശദീകരിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അതിലൊന്നാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു നല്ല ദുരിയത്തിനെ, നല്ല ഒരു സന്താനത്തെ അല്ലാഹുവിനോട് ചോദിക്കുക, അല്ലാഹുവിനോട് അതിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇത് ഒരു കുട്ടി ജനിക്കുന്നതിന്റെ മുമ്പ് മാതാപിതാക്കൾക്ക്, ഭാര്യ ഭർത്താവിന്, ഉത്തരവാദപ്പെട്ടവർക്ക് ചെയ്യാനുള്ള ആ കുട്ടിക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകളിൽ ഒന്ന് അല്ലാഹുവിനോട് സുആലില്ല അദ്ദിയത സ്വാലിഹ, ഒരു സൽക്കർമ്മം ചെയ്യുന്ന ഒരു സദ്വൃത്തനായ സന്താനത്തെ തരണേ എന്നുള്ളത് അല്ലാഹുവിനോട് ആവശ്യപ്പെടുക, അല്ലാഹുവിനോട് ചോദിക്കുക. ഇതാ കുട്ടി ജനിക്കുന്നതിന്റെ മുമ്പ് നമുക്കുള്ള കടമയാണ്. ഇങ്ങനെ ദുആ ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ്. ഇങ്ങനെ ദുആ ചെയ്യണം. ഈ ദുആ നമ്മൾ ചെയ്യാറുണ്ടോ എന്നറിയില്ല, പക്ഷേ ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ അമ്പിയാക്കൾ അത് ചെയ്തിട്ടുണ്ട്. അവരാണ് നമുക്ക് മാതൃക, അവരെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അമ്പിയാക്കൾ അത് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ സ്വാലിഹീങ്ങൾ അത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മുൻഗാമികൾ അത് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല സന്താനത്തെ ഞാൻ പറഞ്ഞു വരുന്നത് കുട്ടി ജനിച്ചാൽ അങ്ങൊടുക്കണോ, അല്ലെങ്കിൽ എന്താ പേരിടേണ്ടത്? അത് മുതലല്ല മക്കളോടുള്ള നമ്മുടെ ബാധ്യത തുടങ്ങുന്നത്. അതെല്ലാവരും ചെയ്യുമ്പോൾ നാട്ടിലൊക്കെ അങ്ങനെ ഒരു ആചാരമുണ്ട്, അതുകൊണ്ട് ചെയ്യുക എന്നുള്ള രൂപത്തിലായി പോകാനും പാടില്ല. നമ്മുടെ ബാധ്യത അതിൻ്റെ മുമ്പ്, കുട്ടി ജനിക്കുന്നതിൻ്റെ മുമ്പേ തുടങ്ങുന്നുണ്ട്. കാരണം ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം അത് ദുആയാണ്. അതുകൊണ്ട് മനസ്സ് തുറന്നുകൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് ഇഖ്ലാസോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഇതിങ്ങനെ ആവശ്യപ്പെടുക എന്നുള്ളത് ആ കുട്ടിക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട. അങ്ങനെ ഒരു സോലിഹായ ഒരു സന്താനത്തെ നമുക്ക് കിട്ടണമെങ്കിൽ ആ കുട്ടി നമ്മളോട് ചോദിക്കണം, ബാപ്പ ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പ് ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നതിന്റെ മുമ്പ് പിറക്കുന്നതിന്റെ മുമ്പ് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് എന്നെ ഒരു സോലിഹായ സന്താനമാക്കി വളർത്താൻ അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നോ എന്ന് ചോദിച്ചാൽ, കാരണം ദുആ അതാണ് ആയുധം, ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധം. ബാക്കിയുള്ളതൊക്കെ അതിന്റെ സബബുകൾ, അതിന്റെ പിന്നാലെ വരുന്ന കാര്യങ്ങളാണ്, കാരണങ്ങളാണ്. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് ലോകത്തിലേക്ക് വന്ന അമ്പിയാക്കൾ ചെയ്തു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ദുആ, അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിച്ചു, ഇനി ദാഹിബു ഇലാ റബ്ബി സയഹ്ദീനി റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. ഈ ഒരു ദുആ, അത് ജനിക്കുന്നതിന്റെ മുമ്പ്, കുട്ടി ജനിക്കുന്നതിന്റെ മുമ്പ് ആ കുട്ടിക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയാണെന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, മക്കളുണ്ടായിരുന്നില്ല, അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, ഖുർആനിൽ കാണാം സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, ഒരു സന്താനത്തെ എനിക്ക് നൽകണേ എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന് അദ്ദേഹം തഫ്സീർ ചെയ്തത് എന്താ പറയുക, വഹാദാ മസ്അലത്തു ഇബ്രാഹിം, ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചത്, എന്തിനാൻ യർസുഖഹു വലദൻ സ്വാലിഹൻ, ഒരു സദ്വൃത്തനായ ഒരു മകനെ കൊടുക്കാൻ, മകനെ കിട്ടണം, മകനെ നൽകണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്നിട്ട് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നു. അതുകൊണ്ട് എന്താണ് ഈ സ്വാലിഹായ സന്താനം? തബിലതിനെ വിശദീകരിക്കുന്നത് യഖൂലു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തത് എന്താണ്, യാ റബ്ബി ഹബ്ലി മിൻക വലദൻ യകൂനു മിനസ് സ്വാലിഹീൻ, എനിക്കൊരു സന്താനത്തെ നൽകണം, എനിക്കൊരു സന്താനത്തെ പ്രദാനം ചെയ്യണം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ നടത്താറുണ്ട് ഒരു വിവാഹത്തിന് ശേഷം, എന്തെല്ലാം സ്വപ്നങ്ങൾ, എന്തെല്ലാം തയ്യാറെടുപ്പുകൾ, എന്തെല്ലാം ഒരുക്കങ്ങൾ, ഭൗതികമായിട്ടുള്ള സംവിധാനങ്ങൾ, എന്തെല്ലാം ഒക്കെ നമ്മൾ ചോദിച്ചറിയുന്നു, പഠിക്കുന്നു. പക്ഷേ സ്വന്തം ജനിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് തരാൻ പോകുന്ന ആ നിഅമത്ത്, അതിനെ സംബന്ധിച്ച് ആത്മാർത്ഥമായിട്ട് ഒരു ചോദ്യം, ഒരു ദുആ, അത് ഒരു നല്ല സദ്വൃത്തനായ ഒരു മകനായിരിക്കണം എന്നുള്ള ഒരു ദുആ. ആ ഹക്ക് നമ്മൾ നിർവഹിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട എന്താണ്, വലദൻ യഖൂനു മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ, എങ്ങനെ, അല്ലദീന യുത്തീഊനക, നിന്നനുസരിച്ച് ജീവിക്കുന്ന, കണ്ടോ, നിന്നനുസരിച്ച് ജീവിക്കുന്ന, വലാ യഅസൂനക, അവർ നിന്നെ ധിക്കരിക്കാത്തവരാണ്, വയുസ്ലിഹൂന ഫിൽ അർലി വലാ യുഫ്സിദൂൻ, അവർ ഭൂമിയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുന്നവരാണ്, അവർ ഫസാദ് ഉണ്ടാക്കാത്തവരാണ്. അങ്ങനെയുള്ള സ്വാലിഹീങ്ങളിൽപ്പെട്ട സദ്വൃത്തനായ ഒരു സന്താനത്തെ, ഒരു മകനെ എനിക്ക് നൽകണേ എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ. ഇത് നമുക്കുള്ള മാതൃകയാണ്. ഇത് കുട്ടി ജനിക്കുന്നതിന്റെ മുമ്പ് ആ കുട്ടിക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഹക്കിൽപ്പെട്ടതാണ്. സക്കരിയ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ദുആ നോക്കൂ നിങ്ങൾ. ശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ ദുആ വന്നിട്ടുണ്ട്. മനസ്സിൽ തട്ടിക്കൊണ്ടുള്ള ദുആ, എനിക്ക് വയസ്സായിട്ടുണ്ട്, എന്റെ മുടിയൊക്കെ നരച്ചു പോയി, എന്റെ ഭാര്യയാണെങ്കിൽ പ്രസവിക്കാത്തവളാണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് അദ്ദേഹം ആവശ്യപ്പെടുന്നത് നോക്കൂ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബ. ഈ ഒരു നാവ്, ഇങ്ങനെ ദുആ ചെയ്യുന്ന ഒരു നാവ്, ഇതൊരു പിതാവിന്റെ ഹക്കാണ് ഇങ്ങനെ ഒരു മകനെ ചോദിക്കുക എന്നുള്ളത്. അങ്ങനെ ചോദിച്ച് കിട്ടുന്ന ഒരു മകനായിരിക്കണം. അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് എന്താണ് സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്? റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബതൻ, അല്ലാഹുവേ നീ എനിക്ക് ദുരിയ്യതൻ തയ്യിബതൻ, നല്ല ഒരു സന്താനത്തെ എനിക്ക് പ്രദാനം ചെയ്യണേ. ഇന്നക സമീഉ ദുആ, നീ ദുആ കേൾക്കുന്നവനാണല്ലോ, അതുകൊണ്ട് തയ്യിബായ ഒരു സന്താനത്തെ, നല്ലൊരു സന്താനത്തെ എനിക്ക് നീ പ്രദാനം ചെയ്യണേ എന്നുള്ളതാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ഇതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് സക്കരിയാ നബി അലൈഹി സ്വലാമിന്റെ ദുആ സൂറത്ത് മറിയമിൽ തന്നെ അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം ദുആ ചെയ്യുന്നുണ്ട്. കാല അവസാനിപ്പിക്കുന്നത് എനിക്ക് നൽകുന്ന ആ സന്താനത്തെ നീ അവനെ നീ ഏവർക്കും തൃപ്തിപ്പെട്ടവനാക്കുകയും ചെയ്യണമേ. എനിക്കൊരു സന്താനത്ത് എത്തുന്നാൽ മാത്രം പോരാ, അവനെ ഏവർക്കും തൃപ്തിപ്പെട്ടവനാക്കി തരികയും ചെയ്യണമേ. ഇതിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ ആ കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഷറഹിൽ കാണാം. അവിടെ റലിയൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണെന്നുള്ളത് അവർ പ്രത്യേകം അത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഐ അതായത് മർലിയൻ ഇന്ദക വൈന്ദ ഖൽക്കിക തുഹിബ്ബുഹു തുഹിബ്ബുഹു ഇലാ ഖൽക്കിക ഫീ ദീനിഹി വ ഖുലഖിഹി. അള്ളാഹുവേ നീ അവനെ ഇഷ്ടപ്പെടുന്നു, നീ ഇഷ്ടപ്പെടുന്ന ഒരു സന്താനത്തെ നീ മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരാ, നിന്റെ സൃഷ്ടികളും ഇഷ്ടപ്പെടുന്ന അവർക്കും അവനോട് ഇഷ്ടമുണ്ടാകണം, അവർക്കും അവനോട് ഇഷ്ടമുണ്ടാകണം. ഏത് കാര്യത്തിൽ? ഫീ ദീനിഹി വ ഖുലഖിഹി, അവന്റെ സ്വഭാവത്തിന്റെ കാര്യത്തിൽ, അവന്റെ ദീനിന്റെ കാര്യത്തിൽ. അങ്ങനെ ജനങ്ങളും അവനെ ഇഷ്ടപ്പെടണം, നീയും അവനെ ഇഷ്ടപ്പെടണം. അങ്ങനെ നീ ഇഷ്ടപ്പെടുന്ന, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, സൽ സ്വഭാവമുള്ള, അത്രയും ഖുലുഖുള്ള ഒരു മകനെ നീ എനിക്ക് നൽകണേ എന്നുള്ളതാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്നുള്ളത് ഇതിന്റെ തഫ്സീറിൽ വിശദീകരിക്കപ്പെടുകയാണ്. അവർ സ്ഥലത്ത് ദുര്യതൻ തയ്യബ, ഇതായിരുന്നു പ്രവാചകന്മാർ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ബാധ്യത. മാത്രമല്ല നമ്മളത് പഠിച്ചിട്ടുണ്ടാവും, നമ്മളത് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. ഇബാദുർ റഹ്മാൻ, അതിന്റെ വിശേഷണങ്ങൾ. ഇബാദുർ റഹ്മാൻ, റഹ്മാനിന്റെ അടിമകളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ ഏതാണ്? വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിന അസ്വാജിന വദുരിയാതിന ഖുറത അയ്നി വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. ഇത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത് വിവാഹം ചെയ്തതിന് ശേഷം മാത്രമല്ല പറയേണ്ടത്, വിവാഹത്തിന്റെ മുമ്പും ഇത് പറയാം. പണ്ഡിതന്മാരത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആ സൂറത്തുൽ ഫുർഖാനിലെ അവസാനത്തെ ആ വചനങ്ങൾ വരുന്നത് ഇബാദുർ റഹ്മാനിന്റെ സിഫാത്തുകൾ വിശദീകരിച്ചുകൊണ്ടാണ്. അതിലാണിത് എടുത്തു പറയുന്നത്. വല്ലദീന യഖൂലൂന, അവർ ദുആ ചെയ്യുന്നവരായിരിക്കും, റബ്ബന ഹബ് ലനാ മിന അസ്വാജിന വ ദുരിയാതിന ഖുറത അയ്ൻ, ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഖുറത അയ്ൻ. ഖുറത അയ്ൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? പലരും പല രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നിന്നെ ആരാധിക്കുന്ന, നിന്നെ മാത്രം ആരാധിക്കുന്ന, ശിർക്ക് ചെയ്യാത്ത, ഹറാമുകൾ ചെയ്യാത്ത, നിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന, നല്ല സൽസ്വഭാവം ഉൾക്കൊണ്ട ഒരു മകൻ എന്നുള്ളതാണ്, ഒരു പുത്രൻ എന്നുള്ളതാണ് ഈ ഖുറത അയ്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതാണ് ഖുറത അയ്ൻ. അത് ഒരിക്കലും ഭൗതികമായ ലെവലിൽ നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? ബാക്കി നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദീനുമില്ലെങ്കിലും മക്കള് നമ്മുടെ കരളിന്റെ കഷ്ണാണ്, നമ്മുടെ കൺകുളിർമയാണ് എന്നുള്ളതൊക്കെ അതൊക്കെ വേറൊരു വിഷയമാണ്. ഇവിടെ തഫ്സീറുകളിൽ പറഞ്ഞിട്ടുള്ളത് എന്താ, അതെല്ലാം പാടെ വായിക്കുക എന്നുള്ളത് പിന്നെ പ്രായോഗികമല്ല. വേണമെങ്കിൽ ഒന്നും വായിച്ചാലേ, ഇബ്നു കസീർ ഇവരൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഖുറത്തായി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന എന്താ? അല്ലദീന യസ്അലൂനല്ലാഹ്, അവർ അള്ളാഹുവിനോട് ചോദിക്കുന്നവരാണ്. അന്യുഖരിജ മിൻ അസ്ലാബിഹിം വദുരിയാതിഹിം, അവരുടെ മുതുകുകളിൽ നിന്നും അവരുടെ സന്താനങ്ങളിൽ നിന്നും ഉണ്ടായി കിട്ടാൻ എന്ത്? മൻ യുത്തിഹു, അവനനുസരിക്കുന്ന, വയഅബുദുഹു അദ, അവനെ മാത്രം ആരാധിക്കുന്ന, ലാ ശരീക ലഹു, അവന് ശിർക്ക് ചെയ്യാത്ത വരെ, അങ്ങനെയുള്ളവരാണ്, അങ്ങനെയുള്ള മക്കൾ, അങ്ങനെയുള്ള ഭാര്യമാര്, അതാണ് ഖുറത അയ്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഖാല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മൻ യഅമലു ബിത്വഅ, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെ മക്കള് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ, ഭാര്യ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ അവരുടെ മനസ്സിനൊരു കുളിർമ, ഒരു സന്തോഷം. ഇതൊക്കെ സ്വർഗത്തിലേക്കുള്ളവരാ, ഇതൊന്നും നരകത്തിലേക്കുള്ളവരല്ല. അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നുണ്ട്, ഹറാമുകളൊന്നും അവർ ചെയ്യുന്നില്ല. അങ്ങനെ മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനം, ആ ഒരു കുളിർമ, ആ ഒരു 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 ശാന്തി, ഒരു സമാധാനം. ഇന്ന് ഇത് കാണുമ്പോഴല്ല നമ്മുടെ മനസ്സിന് കൺകുളിർമ ഉണ്ടാകുന്നത്, അത് വേറൊരു വിഷയമാണ്. എന്താണെങ്കിലും പറഞ്ഞു വരുന്നത് ഇതാണ്, ജനിക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ മക്കൾക്ക് നമ്മളിൽ നിന്നും കിട്ടേണ്ട ഒന്നാമത്തെ ഹക്ക്, ഒന്നാമത്തെ കടമ, ഒന്നാമത്തെ ബാധ്യത. അവർക്ക് വേണ്ടിയിട്ട് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്തിനാ ദുആ ചെയ്യുന്നത്? നല്ല ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന, ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാവുന്നതാണ്. വിഷയങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറയുന്നത്. അതങ്ങനെ തന്നെ നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാകണം. നമ്മൾ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം, ഒന്ന്, മരണത്തിന് ശേഷം നമുക്ക് ഉപകാരം കിട്ടുന്നത് ഇങ്ങനത്തെ മക്കളെ കൊണ്ടാണ്. രണ്ട്, അങ്ങനെ മക്കളെ കിട്ടാൻ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകളുണ്ട്. അത് ഹദീസുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി, ആ കടമകളെ സംബന്ധിച്ച് നമ്മളോട് ചോദ്യം ഉണ്ടാകും. ആ കടമകൾ പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഒന്ന്, ജനിക്കുന്നതിൻ്റെ മുമ്പുള്ളതുണ്ട്, ജനിച്ചതിന് ശേഷമുള്ളതുണ്ട്. ജനിക്കുന്നതിൻ്റെ മുമ്പുള്ള കടമകളിൽ ഒന്ന്, അവർക്ക് വേണ്ടി നല്ലൊരു സന്താനത്തെ, നല്ലൊരു സന്താനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹീദായ തൗഹീദുള്ള, ഇസ്ലാമിൻ്റെ ഹുലുക്കുകൾ ഉൾക്കൊണ്ട ഒരു സന്താനം. അതിനുവേണ്ടി അള്ളാഹുവിനോട് ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. അമ്പിയാക്കളെ കടമകൾ നിർവഹിച്ചവരാണ്, നമ്മുടെ മുൻഗാമികൾ ആ ബാധ്യതകൾ നിർവഹിച്ചവരാണ്. ഇനി ഇൻഷാല്ലാ ബാക്കിയുള്ള നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ രൂപത്തിലുള്ള സന്താനങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരോട് നമുക്ക് നിർവഹിച്ചു കൊടുക്കാനുള്ള ബാധ്യതകൾ വീഴ്ച കൂടാതെ നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഅഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.